ഓം ശാന്തി. 11/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയുടെ സഹയോഗിയായി മാറി ഈ ഇരുമ്പ് യുഗമാകുന്ന പർവ്വതത്തെ സ്വർണിമ യുഗമാക്കി മാറ്റണം. പുരുഷാർത്ഥം ചെയ്ത് പുതിയ ലോകത്തേക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് സീറ്റ് റിസർവ് ചെയ്യണം. ചോദ്യം: ബാബയുടെ കടമ എന്താണ്? ഏതൊരു കടമ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ബാബയ്ക്ക് വരേണ്ടി വരുന്നത്? ഉത്തരം: അസുഖമുള്ളവരും ദുഃഖികളുമായ കുട്ടികളെ സുഖികളാക്കി മാറ്റുക, മായയുടെ കുരുക്കിൽ നിന്നും മുക്തമാക്കി അളവറ്റ സുഖം നൽകുക. ഇതാണ് ബാബയുടെ കടമ. ഇത് സംഗമയുഗത്തിൽ മാത്രമേ ബാബയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിക്കൂ. ബാബ പറയുന്നു: ഞാൻ വന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാനാണ്, എല്ലാവരിലും കൃപ ചൊരിയാനാണ്. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് 21 ജന്മത്തേക്ക് വേണ്ടി തന്റെ ഭാഗ്യം ഉയർന്നതാക്കി മാറ്റൂ. ഗീതം ഭോലാനാഥനിൽ നിന്നും വേറിട്ടതായി. ഓം ശാന്തി. ഭോലാനാഥനായ ശിവ ഭഗവാനു വാച ബ്രഹ്മമുഖ കമലത്തിലൂടെ ബാബ പറയുന്നു: ഇത് വിവിധ ധർമ്മങ്ങളുടെ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. ഈ കൽപ്പവൃക്ഷത്തിന്റെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യമാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഗീതത്തിലും ബാബയുടെ തന്നെ മഹിമയാണ്. ശിവബാബയുടെ ജന്മം ഇവിടെയാണ്. ബാബ പറയുന്നു: ഭാരതത്തിലാണ് ഞാൻ വരുന്നത്. ശിവബാബ എപ്പോഴാണ് അവതരിച്ചിരുന്നത് എന്ന് മനുഷ്യർ അറിയുന്നില്ല. കാരണം ഗീതയിൽ കൃഷ്ണന്റെ പേരെഴുതി. ഗീത പറഞ്ഞത് ദ്വാപരയുഗത്തിലല്ലോ. ബാബ മനസ്സിലാക്കി തരുന്നു: കുട്ടികളെ, 5000 വർഷങ്ങൾക്ക് മുൻപും ഞാൻ ഇതുപോലെ ജ്ഞാനം നൽകിയിരുന്നു. ഈ വൃക്ഷത്തിന്റെ ചിത്രത്തിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് വൃക്ഷത്തെ നല്ല രീതിയിൽ കാണൂ. സത്യുഗത്തിൽ ദേവീ ദേവതകളുടെ രാജ്യവും ത്രേതായുഗത്തിൽ സീതാരാമന്റെ രാജധാനിയുമാണ് ഉണ്ടായിരുന്നത്. ബാബ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യമാണ് മനസ്സിലാക്കി തരുന്നത്. കുട്ടികൾ ചോദിക്കാറുണ്ട്: ബാബ, ഞങ്ങൾ മായയുടെ കുരുക്കിൽ എപ്പോഴാണ് അകപ്പെട്ടത്? ബാബ പറയുന്നു: ദ്വാപരയുഗം മുതൽ. മറ്റുള്ള ധർമ്മങ്ങൾ അതിനുശേഷമാണ് വരുന്നത്. നമ്മൾ ഈ ലോകത്തിലേക്ക് വീണ്ടും എപ്പോൾ വരുമെന്നുള്ളത് കണക്കെടുക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ശിവബാബ പറയുന്നു: എന്റെ കടമ നിറവേറ്റുന്നതിനായി ഞാൻ 5000 വർഷങ്ങൾക്ക് ശേഷമാണ് സംഗമയുഗത്തിൽ വരുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദുഃഖികളാണ്, പ്രത്യേകിച്ച് ഭാരതവാസികൾ. ഡ്രാമ അനുസരിച്ച് എനിക്ക് ഭാരതത്തെ തന്നെ സുഖിയാക്കി മാറ്റുന്നതിനായി വരണം. കുട്ടികൾക്ക് അസുഖം ബാധിക്കുമ്പോൾ അവർക്കുള്ള മരുന്നും ചികിത്സയും നൽകുക എന്നുള്ളത് അച്ഛന്റെ കടമയാണ്. നിങ്ങളുടേത് വളരെ വലിയ അസുഖമാണ്. എല്ലാ അസുഖങ്ങളുടെയും മൂലകാരണം പഞ്ചവികാരങ്ങളാണ്. കുട്ടികൾ ചോദിക്കാറുണ്ട്: ഈ അസുഖം എപ്പോൾ മുതലാണ് ആരംഭിച്ചത്? ദ്വാപരയുഗം മുതൽ. രാവണനെക്കുറിച്ചും കുട്ടികൾ മനസ്സിലാക്കണം. രാവണനെ ആരും തന്നെ കണ്ടിട്ടില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. ബാബയെയും ബുദ്ധി കൊണ്ട് തിരിച്ചറിയണം. ആത്മാവിൽ മനസ്സും ബുദ്ധിയും ഉണ്ട്. ആത്മാവ് മനസ്സിലാക്കുന്നു, എന്റെ അച്ഛൻ പരമപിതാവായ പരമാത്മാവാണെന്ന്. സുഖദുഃഖത്തിലേക്കും ആത്മാവ് വരുന്നുണ്ട്. ശരീരമുണ്ടെങ്കിലാണ് ആത്മാവിന് ദുഃഖത്തിന്റെ അനുഭൂതി ഉണ്ടാകുന്നത്. ഞാനാകുന്ന പരമാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയാറില്ലല്ലോ. ബാബ മനസ്സിലാക്കി തരുന്നു, കൽപ്പകൽപ്പത്തിലെ സംഗമയുഗത്തിൽ വന്ന് പാർട്ട് അഭിനയിക്കുക എന്നുള്ളതും എന്റെ പാർട്ടാണ്. ഏത് കുട്ടികളെയാണോ ഞാൻ സുഖത്തിലേക്ക് പറഞ്ഞയച്ചത് അവർ ഇപ്പോൾ ദുഃഖി ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡ്രാമ അനുസരിച്ച് എനിക്ക് വരേണ്ടതായി വരുന്നത്. ബാക്കി മത്സ്യത്തിന്റെയോ വരാഹത്തിന്റെയോ അവതാരങ്ങളൊന്നും തന്നെ ബാബ എടുക്കുന്നില്ല. പരശുരാമൻ മഴു എറിഞ്ഞ് ക്ഷത്രിയരെ കൊന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ കെട്ടുകഥകളാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇത് ജഗദമ്പയും ജഗത് പിതാവും ആണ്. മാതൃഭൂമി പിതൃഭൂമി എന്നെല്ലാം പറയാറുണ്ടല്ലോ. ഭാരതവാസികൾ അങ്ങ് മാതാപിതാവാണ് എന്ന് മഹിമ പാടി ഓർമ്മിക്കുന്നുണ്ട്. ഭഗവാന്റെ കൃപ കൊണ്ട് അളവറ്റ സുഖം ലഭിക്കുന്നു. പിന്നീട് ആര് എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതനുസരിച്ച് ലഭിക്കുന്നു. ചിലർ സിനിമ കാണുന്നതിനായി ഫസ്റ്റ് ക്ലാസ്സിൽ റിസർവേഷൻ ചെയ്യാറുണ്ടല്ലോ. ബാബയും അത് തന്നെയാണ് പറയുന്നത്. സൂര്യവംശിയിലോ ചന്ദ്രവംശിയിലോ സീറ്റ് റിസർവ് ചെയ്യൂ. ആര് എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതനുസരിച്ച് ഉയർന്ന പദവിയും ലഭിക്കുന്നു. ഇപ്പോൾ എല്ലാ അസുഖങ്ങളിൽ നിന്നും നിങ്ങളെ മുക്തമാക്കുന്നതിനായാണ് ബാബ വന്നിരിക്കുന്നത്. രാവണൻ എല്ലാവർക്കും ധാരാളം ദുഃഖം നൽകി. ഒരു മനുഷ്യനും നമുക്ക് ഗതി സദ്ഗതി നൽകുവാൻ സാധിക്കില്ല. ഇത് കലിയുഗത്തിന്റെ അന്ത്യമാണ്. ഗുരുക്കന്മാരും ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ തന്നെ പുനർജന്മമെടുക്കുന്നു. പിന്നീട് അവർക്ക് എങ്ങനെ മറ്റുള്ളവരുടെ സദ്ഗതി ചെയ്യാനാവും? ലോകത്തിലുള്ള അനേകം ഗുരുക്കന്മാർ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ ഈ പതീത ലോകത്തെ പാവനമാക്കുവാൻ സാധിക്കുമോ? ഗോവർദ്ധന പർവ്വതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ മാതാക്കളാണ് കലിയുഗി പർവ്വതത്തെ സത്യയുഗിയാക്കി മാറ്റുന്നത്. ഗോവർദ്ധനത്തെ പിന്നീട് പൂജിക്കുന്നുമുണ്ട്. എന്നാൽ ഇതാണ് തത്വപൂജ. സന്യാസിമാരും ബ്രഹ്മം അഥവാ തത്വത്തെ ഓർമ്മിക്കുന്നു. തത്വത്തെ പരമാത്മാവെന്നും അഥവാ ബ്രഹ്മം ഭഗവാനാണെന്നും ചിന്തിക്കുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം തന്നെ അവരുടെ ഭ്രമമാണ്. ബ്രഹ്മാണ്ടത്തിൽ ആത്മാക്കൾ അണ്ടാകൃതിയിലാണ് വസിക്കുന്നത്. നിരാകാരി വൃക്ഷത്തെയും കാണിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ സെക്ഷനുണ്ട്. ഭാരതത്തിലെ സൂര്യവംശി ചന്ദ്രവംശി രാജധാനിയാണ് ഈ വൃക്ഷത്തിന്റെ അടിത്തറ. പിന്നീട് അഭിവൃദ്ധി പ്രാപിക്കുന്നു. മുഖ്യമായും നാല് ധർമ്മങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതെല്ലാം ധർമ്മങ്ങൾ എപ്പോഴെല്ലാമാണ് വരുന്നതെന്ന് നിങ്ങൾ കണക്കുകൂട്ടി നോക്കൂ. ഗുരുനാനാക്ക് 500 വർഷങ്ങൾക്ക് മുൻപാണ് വന്നത്. സിഖ് ധർമ്മത്തിലുള്ളവർക്ക് ഒരിക്കലും 84 ജന്മങ്ങൾ എടുക്കുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, 84 ജന്മങ്ങൾ എടുക്കുന്നത് കേവലം നിങ്ങൾ ഓൾറൗണ്ടർ ബ്രാഹ്മണരാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ ഓൾറൗണ്ട് പാർട്ട് ധാരികളാണ്. നിങ്ങളാണ് ബ്രാഹ്മണർ, ദേവത, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, എല്ലാ വർണ്ണത്തിലേക്കും വരുന്നത്. ആരാണോ ആദ്യമാദ്യം ദേവീ ദേവതകളായി തീരുന്നത് അവരാണ് മുഴുവൻ ചക്രത്തിലേക്ക് വരുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ ധാരാളം വേദശാസ്ത്രങ്ങൾ കേട്ടുവന്നു. ഇപ്പോൾ ഇതുകൂടി കേൾക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ, ശാസ്ത്രത്തിൽ പറയുന്നതാണോ ശരി, ഗുരുക്കന്മാർ പറയുന്നതാണോ ശരി, അതോ എന്താണോ ബാബ കേൾപ്പിക്കുന്നത് അതാണോ ശരി. ബാബയെയാണ് സത്യം എന്ന് പറയുന്നത്. ബാബ പറയുന്ന സത്യമായ വചനങ്ങളിലൂടെയാണ് സത്യയുഗം സ്ഥാപിക്കപ്പെടുന്നത്. പിന്നീട് ദ്വാപരയുഗം മുതൽക്ക് നിങ്ങൾ അസത്യമായത് കേട്ടുവന്നതിലൂടെയാണ് നരകം ഉണ്ടായത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ അടിമയാണ്. ഭക്തിമാർഗത്തിൽ നിങ്ങൾ പാടി വന്നു, ഞാൻ അടിമയാണ്, ഞാൻ അടിമയാണ്. ഇപ്പോൾ ഞാൻ കുട്ടികളുടെ സേവനം ചെയ്യാനായി വന്നിരിക്കുകയാണ്. ബാബയുടെ മഹിമയാണ് നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികളെ സദാ സുഖികളാക്കി മാറ്റുക എന്നത് എന്റെ കടമയാണ്. ഗീതത്തിലും പറയുന്നുണ്ട് തടസ്സങ്ങളെ ഇല്ലാതാക്കണമെന്ന്. ബാക്കി ഇതിനുവേണ്ടി ഉടുക്ക് കൊട്ടേണ്ടതായ ആവശ്യമൊന്നുമില്ല. ഇവിടെ ആദി മധ്യ അന്ത്യത്തിന്റെ മുഴുവൻ വാർത്തകളുമാണ് കേൾപ്പിച്ചു തരുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികളെല്ലാവരും അഭിനേതാക്കളാണ്. ഞാൻ ഈ സമയത്ത് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ഞാൻ ഈ ബ്രഹ്മാവിലൂടെയാണ് സ്ഥാപന നിർവഹിക്കുന്നത്. ബാക്കി ഗീതയിൽ കേൾപ്പിക്കുന്നത് പോലെ ഒന്നുമല്ല. ഇപ്പോഴത്തേതാണ് പ്രാക്ടിക്കലായ കാര്യങ്ങൾ. കുട്ടികൾക്ക് ഇപ്പോഴാണ് ബാബ സഹജമായ ജ്ഞാനം കേൾപ്പിക്കുന്നത്, രാജയോഗം പഠിപ്പിക്കുന്നത്. യോഗം പഠിപ്പിക്കുവാനും സഞ്ചി നിറയ്ക്കുവാനും അസുഖം ഇല്ലാതാക്കാനും ഗീതത്തിന്റെയും പൂർണമായ അർത്ഥം മനസ്സിലാക്കണം. യോഗം പഠിപ്പിക്കുക മാത്രമല്ല, പഠിപ്പിക്കാനായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. കുട്ടികൾ യോഗം പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. പറയുന്നു, യോഗത്തിലൂടെ നമ്മുടെ ജ്യോതിയെ പ്രകാശിപ്പിക്കുന്നവനെ. ഇങ്ങനെയുള്ള ഗീതങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് കേൾക്കുകയാണെങ്കിൽ മുഴുവൻ ദിവസവും ജ്ഞാനം ബുദ്ധിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ സ്മൃതിയിലൂടെ സമ്പത്തിന്റെ ലഹരിയും ഉണ്ടാകുന്നു. കേവലം പരമാത്മാ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നതിലൂടെ മുഖം മധുരിക്കില്ല. അച്ഛൻ, അർത്ഥം, സമ്പത്ത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്നും ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേട്ട് പിന്നീട് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇതിനെയാണ് ശംഖധ്വനി എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ധാരണ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സത്യമായ ആത്മീയ ബ്രാഹ്മണനാണ്, ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾ. സത്യമായ ഗീതയിലൂടെയാണ് ഭാരതം സ്വർഗമായി തീരുന്നത്. മറ്റുള്ളവർ കേവലം കഥകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ പാർവതിമാർക്കാണ് ബാബ അമരകഥ കേൾപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ദ്രൗപദിമാരുമാണ്. സത്യയുഗത്തിൽ വികാരങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ അവിടെ കുട്ടികൾ എങ്ങനെ ജന്മമെടുക്കുമെന്നുള്ളത് മറ്റുള്ളവർ ചോദിക്കും. ദേവതകൾ നിർവികാരികളാണ്. അവിടെ വികാരത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകും? യോഗബലത്തിലൂടെ കുട്ടികൾ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളോട് അവർ തർക്കിക്കുമായിരിക്കും. എന്നാൽ ഇതെല്ലാം തന്നെ ശാസ്ത്രങ്ങളിൽ പോലും എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സത്യയുഗം സമ്പൂർണമായ നിർവികാരി ലോകമാണ്. ഇത് വികാരി ലോകമാണ്. ബാബയ്ക്കറിയാം, ഡ്രാമ അനുസരിച്ച് മായ നിങ്ങളെ വീണ്ടും ദുഃഖിയാക്കി മാറ്റുക തന്നെ ചെയ്യും. ഞാൻ കൽപ്പകൽപ്പം എന്റെ കടമ നിറവേറ്റുന്നതിന് വേണ്ടി വരുന്നു. കൽപ്പം മുമ്പുള്ള അതേ നഷ്ടപ്പെട്ട് വീണ്ടുകിട്ടിയ കുട്ടികൾ മാത്രമേ സമ്പത്തെടുക്കുവാനായി വരികയുള്ളൂ എന്ന് ബാബയ്ക്കറിയാം. അവരുടെ അടയാളങ്ങളും കാണപ്പെടുമല്ലോ. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. നിങ്ങൾക്ക് വീണ്ടും ദേവീ ദേവത അഥവാ സ്വർഗത്തിന്റെ അധികാരിയായി തീരുന്നതിനായി ഉള്ള പുരുഷാർത്ഥം ചെയ്യണം. ഇതിൽ സ്ഥൂലമായ യുദ്ധത്തിന്റെ കാര്യം തന്നെ വരുന്നില്ല. അസുരന്മാരുടെയും ദേവന്മാരുടെയും യുദ്ധത്തിന്റെ കാര്യം തന്നെയില്ല. സത്യയുഗത്തിൽ മായ ഉണ്ടെങ്കിലല്ലേ യുദ്ധമുണ്ടാകൂ. പകുതികൽപ്പം യുദ്ധമില്ല, അസുഖങ്ങളില്ല, ദുഃഖമോ അശാന്തിയോ ഇല്ല. അവിടെ സദാ സുഖം മാത്രമേ ഉള്ളൂ. വസന്തൻ തന്നെ വസന്തമാണ്. ആശുപത്രികളൊന്നും ഉണ്ടാകില്ല. സ്കൂളിൽ പഠിക്കേണ്ടതായി തന്നെ വരും. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്നും സമ്പത്ത് നേടിയാണ് അങ്ങോട്ട് പോകുന്നത്. മനുഷ്യർ പഠിപ്പിലൂടെയാണല്ലോ തന്റെ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക. ഇതിൽ ഒരു കഥയുമുണ്ട്. ആരോ ചോദിച്ചു, നിങ്ങൾ ആരുടേതാണ് അനുഭവിക്കുന്നത്? ഞാൻ എന്റെ ഭാഗ്യത്തിലുള്ളതാണ് അനുഭവിക്കുന്നതെന്ന് മറുപടി പറഞ്ഞു. അത് പരിധിക്കുള്ളിലുള്ള ഭാഗ്യമാണ്. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത ഭാഗ്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴുണ്ടാക്കുന്ന ഭാഗ്യത്തിലൂടെ 21 ജന്മത്തേക്ക് രാജ്യഭാഗ്യം നേടുന്നു. ഇത് പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്താണ്. ഭാരതം ആദ്യം എത്ര സുഖിയായിരുന്നു, എന്നാൽ ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്തായി തീർന്നിരിക്കുന്നു എന്നതിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാണോ കൽപ്പം മുമ്പ് രാജ്യഭാഗ്യം നേടിയിട്ടുള്ളത്, അവരാണ് ഇപ്പോഴും നേടുക. ഡ്രാമയിൽ എന്തുണ്ടോ അത് ലഭിക്കുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ വിശന്ന് മരിക്കേണ്ടതായി വരും. ഡ്രാമയുടെ ഈ രഹസ്യത്തെക്കുറിച്ച് പൂർണമായും മനസ്സിലാക്കണം. ശാസ്ത്രങ്ങളിൽ ചിലർ ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന് പറഞ്ഞു, മറ്റു ചിലർ കോടിക്കണക്കിന് വർഷങ്ങളെന്ന് പറഞ്ഞു. അനേകാനേകം മതങ്ങളാണ്. ചിലർ പറയാറുണ്ട് ഞങ്ങൾ സുഖികൾ തന്നെയാണെന്ന്. എന്താ അവർക്ക് അസുഖങ്ങളൊന്നും തന്നെ വരാറില്ലേ? സന്യാസിമാർ പറയുന്നു രോഗങ്ങളെല്ലാം തന്നെ ശരീരത്തിനാണ് ഉണ്ടാകുന്നത്. ആത്മാവ് നിർലേപമാണ്. മുറിവ് പറ്റുകയാണെങ്കിൽ ദുഃഖമുണ്ടാകുന്നത് ആത്മാവിനാണല്ലോ. ഇതെല്ലാം തന്നെ വളരെയധികം മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. ഈ വിദ്യാലയത്തിൽ ഒരേ ഒരു ടീച്ചറാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് മാത്രമാണ് ജ്ഞാനം. നരനിൽ നിന്ന് നാരായണനായി തീരുന്നതിനുള്ള ഒരേ ഒരു ലക്ഷ്യമാണ്. ആരാണോ തോൽക്കുന്നത് അവർ ചന്ദ്രവംശിയിലേക്ക് വരുന്നു. എപ്പോഴാണോ ദേവതകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ക്ഷത്രിയർ ഉണ്ടായിരുന്നില്ല. എപ്പോഴാണോ ക്ഷത്രിയർ ഉണ്ടായിരുന്നത് അപ്പോൾ വൈശ്യർ ഉണ്ടായിരുന്നില്ല. വൈശ്യർ ഉണ്ടായപ്പോൾ ശൂദ്രന്മാരും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. മാതാക്കൾക്ക് അതിസഹജമാണ്. ഒരേ ഒരു പരീക്ഷയാണ് ഉള്ളത്. വൈകി വരുന്നവർക്ക് എങ്ങനെ പഠിക്കുവാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത്. എന്നാൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയവരാണ് വളരെ തീവ്രഗതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി മായാ രാവണന് രൂപമൊന്നുമില്ല. ഇവരിൽ കാമത്തിന്റെ ഭൂതമുണ്ടെന്ന് പറയുമെങ്കിലും രാവണന് രൂപമോ ശരീരത്തിന്റെ ആകൃതിയോ ഒന്നും തന്നെ ഇല്ല. ശരി, എല്ലാത്തിന്റെയും സാക്രീനാണ് മന്മനാഭവ. പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഈ യോഗാഗ്നിയിലൂടെ നിങ്ങളുടെ വികർമ്മമെല്ലാം തന്നെ നശിക്കുന്നു. ബാബ വഴികാട്ടിയായി വരുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ സന്മുഖത്ത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കൽപകൽപ്പത്തിലുള്ള എന്റെ കടമ നിറവേറ്റുകയാണ്. പാരലൗകിക അച്ഛൻ പറയുന്നു, ഞാൻ എന്റെ കടമ നിറവേറ്റുന്നതിനായാണ് വരുന്നത്. നിങ്ങൾ കുട്ടികളുടെ സഹയോഗത്തിലൂടെ സഹായം നൽകും. അപ്പോൾ തന്നെയല്ലേ ഉയർന്ന പദവി നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഞാൻ എത്ര വലിയ അച്ഛനാണ്, എത്ര വലിയ യജ്ഞമാണ് രചിച്ചത്. ബ്രഹ്മ മുഖ വംശാവലികളായ നിങ്ങൾ ബ്രാഹ്മണ ബ്രാഹ്മണിമാർ സഹോദരി സഹോദരന്മാരാണ്. സഹോദരി സഹോദരനായാൽ ഭാര്യ ഭർത്തൃ ദൃഷ്ടി പരിവർത്തിതമാകും. ബാബ പറയുന്നു, ഈ ബ്രാഹ്മണ കുലത്തെ കളങ്കപ്പെടുത്തരുത്. ഇതാണ് പവിത്രമായി ഇരിക്കുന്നതിനുള്ള യുക്തികൾ. മനുഷ്യർ പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഒരുമിച്ചിരുന്നുകൊണ്ടും എങ്ങനെ അഗ്നി ബാധിക്കാതിരിക്കും? ബാബ പറയുന്നു, മധ്യത്തിൽ ജ്ഞാനത്തിന്റെ വാൾ വെക്കുന്നതിലൂടെ ഒരിക്കലും അഗ്നി ബാധിക്കില്ല. എന്നാൽ രണ്ടുപേരും മന്മനാഭവ ആയിരിക്കണം. ശിവബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. സ്വയത്തെ ബ്രാഹ്മണനെന്ന് മനസ്സിലാക്കണം. മനുഷ്യർ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ഷേപങ്ങളും സഹിക്കേണ്ടതായി വരുന്നു. കൃഷ്ണനെ ഒരിക്കലും ആർക്കും ആക്ഷേപിക്കാൻ സാധിക്കില്ല. കൃഷ്ണൻ നേരിട്ടങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ വിദേശത്തു നിന്നും എല്ലാവരും വിമാനത്തിൽ പറന്നെത്തും. വളരെ വലിയ തിരക്കുണ്ടാകും. അപ്പോൾ ഭാരതത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് അറിയില്ല. ശരി, ഇന്ന് ഭോഗ ദിവസമാണ്. ഇതാണ് പിതൃഗ്രഹം, അതാണ് ഭർത്തൃഗ്രഹം. സംഗമത്തിലാണ് കൂടിക്കാഴ്ച. ചിലർ ഇത് മായാജാലമെന്ന് കരുതുന്നു. ഈ സാക്ഷാത്കാരങ്ങളിൽ എന്താണുള്ളത്? ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഭക്തി മാർഗത്തിൽ എങ്ങനെയാണ് സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നത്? ഇതിൽ സംശയം പാടില്ല. ഇതാണ് രീതിയും സമ്പ്രദായവും. ശിവബാബയുടെ ഭണ്ഡാരമാണെങ്കിൽ തീർച്ചയായും ബാബയെ ഓർമ്മിച്ച് ഭോഗ് വെക്കുക തന്നെ വേണം. യോഗത്തിലിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, സ്വയത്തെ ബ്രഹ്മമുഖ വംശാവലിയെന്ന് മനസ്സിലാക്കി പക്കാ ബ്രാഹ്മണനായി തീരണം. ഒരിക്കലും തന്റെ ഈ ബ്രാഹ്മണ കുലത്തെ കളങ്കപ്പെടുത്തരുത്. രണ്ട്, ബാബയ്ക്ക് സമാനം നിരാകാരി നിർവികാരി നിരഹങ്കാരിയായി മാറി തന്റെ കടമകൾ നിറവേറ്റണം. ആത്മീയ സേവനത്തിൽ തൽപരരായി ഇരിക്കണം. വരദാനം: സ്നേഹത്തിന്റെ ശക്തിയിലൂടെ മായയുടെ ശക്തിയെ സമാപ്തമാക്കുന്ന സമ്പൂർണ ജ്ഞാനിയായി ഭവിക്കട്ടെ. സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നത് തന്നെയാണ് സമ്പൂർണ ജ്ഞാനം. സ്നേഹം ബ്രാഹ്മണ ജന്മത്തിന്റെ വരദാനമാണ്. സംഗമയുഗത്തിൽ സ്നേഹസാഗരൻ സ്നേഹത്തിന്റെ രത്നങ്ങളും മുത്തുകളും തളിക നിറച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ താങ്കൾ സ്നേഹസമ്പന്നരായി മാറൂ. സ്നേഹത്തിന്റെ ശക്തിയിലൂടെ പരിതസ്ഥിതിയാകുന്ന പർവ്വതത്തെ പരിവർത്തനം ചെയ്യുമ്പോൾ അവ വെള്ളത്തെപ്പോലെ ഭാരരഹിതമായി മാറും. മായയുടെ എത്ര വലിയ ഭയാനകവും റോയലുമായ രൂപങ്ങളെ നേരിടേണ്ടി വരുമ്പോഴും സെക്കൻഡിൽ സ്നേഹത്തിന്റെ സാഗരത്തിൽ അലിഞ്ഞുചേരൂ. അപ്പോൾ സ്നേഹത്തിന്റെ ശക്തിയിലൂടെ മായയുടെ ശക്തികൾ സമാപ്തമാകും. ശ്ലോകൻ: ശരീരം മനസ്സ് ധനം, മനസ്സ് വാക്ക് കർമ്മം എന്നിവയിലൂടെ ബാബയുടെ കർത്തവ്യങ്ങളിൽ സദാ സഹയോഗം നൽകുന്നവർ തന്നെയാണ് യോഗികൾ. ഓം ശാന്തി.